إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وما جعلنا الرؤيا التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن، ونخففهم فما يزيدهم إلا طغيانا كبيرا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് മുത്തഖിയായി ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതാണ് എന്ന കാര്യം ആദ്യം തന്നെ ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് ബനി ഇസ്രായിലിലുള്ള 60-ാമത്തെ വചനമാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ഓതി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വന്തം ബുദ്ധിക്ക് യോജിക്കുകയില്ല, അല്ലെങ്കിൽ ചില ഭൗതികന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ പേരിൽ തള്ളിക്കളയുന്ന ഒരു പ്രവണത ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ, അല്ല ഇസ്ലാഹി പ്രവർത്തകരാണെന്ന് വാദിക്കുന്നവർക്കിടയിൽ പോലും വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഭാഗമാണ്. റസൂലും സഹാബത്തും എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ മുഖ്യധാരയായ അഹ്ലുസുന്നത്തുൽ ജമാഅ, അതിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം. ഇന്ത്യയിലൊട്ടാകെയുള്ള ജംഇയ്യത്തു അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ ഹദീസ് അഥവാ ഹദീസിന്റെ ആളുകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിന്റെ കേരള ഘടകമായിട്ടാണ് ഇവിടുത്തെ ഇസ്ലാഹി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ അഹ്ലുൽ ഹദീസിന്റെ കൂടെയുള്ള ആളുകൾക്ക് അഹ്ലുൽ ഹദീസിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്നോ, ഹദീസുകൾ മനസ്സിലാക്കുന്നതിലും സ്വീകരിക്കുന്നതിലും പൂർവകാല പണ്ഡിതന്മാരും നേതാക്കളും സഹാബികളും താബികളും അടങ്ങുന്ന ആദ്യ തലമുറയും സ്വീകരിച്ച നിലപാടെന്താണെന്നോ അറിയാത്തവരവസ്ഥ വന്നുപെട്ടിട്ടുണ്ടോ എന്ന് പലപ്പോഴും സംശയിച്ചു പോകാറുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ 73 കക്ഷികളായി സമുദായം പിരിയുന്ന സന്ദർഭത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ ഏക കക്ഷിയിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം റസൂല് പറഞ്ഞിട്ടുണ്ട്, അലാ വഇന്ന മൻ ഖബലകും മിൻ അഹ്ലിൽ കിതാബി ഇഫ്തറഖു അലാ സിന്തൈനി വസബഈന മില്ല. നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് മുമ്പുള്ള വേദക്കാർ 72 കക്ഷികളായി പിരിഞ്ഞു. എന്നാൽ എന്റെ ഈ സമുദായം അവർ 73 കക്ഷികളായി പിരിയും. സിന്ദാനി വസബഊന ഫിന്നാർ, അതിൽ 72 നരകത്തിലാണ്. വബാഹിദതുൻ ഫിൽ ജന്ന, ഒന്ന് മാത്രം സ്വർഗത്തിലാണ്. വഹിയൽ ജബാഅ, അതാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. മറ്റൊരു റിവായത്തിൽ കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലത്തും വാഹിദ, എല്ലാവരും നരകത്തിലാണ് ഒരു കക്ഷി ഒഴികെ. ആരാണവർ? മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലായിരുന്നോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. ഈ ഹദീസിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തുൽ ജമാഅ എന്ന പദപ്രയോഗം തന്നെ ഉണ്ടായിത്തീർന്നുള്ളത്. മാ അന അലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിലാണോ അതാണ് അസ്സുന്ന, നബിചര്യ, നബിചര്യയുടെ ആളുകൾ എന്ന് പറയുന്നത്. വഅസ്ഹാബി, എന്റെ സഹാബികൾ എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ അൽ ജമാഅത്ത്. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സ്വഹാബത്തിന്റെയും ജീവിത മാതൃകകളെ മുറുകെ പിടിക്കുന്നവർ, അവരെ കാലടിപ്പാടുകളെ വരതെറ്റാതെ പിന്തുടർന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകുന്ന വിഭാഗം. നമുക്കറിയാം മറ്റെല്ലാ സമുദായങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന നബിമാരുടെ സമുദായങ്ങളൊക്കെ ആ നബിമാരുടെ കാലശേഷം ആ നബിമാർ കൊണ്ടുവന്ന സത്യദീനിൽ നിന്നും ബഹുദൂരം വ്യതിചലിച്ചു പോയി. എത്രത്തോളം എന്ന് വെച്ചാൽ ആ നബി കൊണ്ടുവന്ന ദീൻ ഉൾക്കൊണ്ട ഒരു വ്യക്തി പോലും ആ സമുദായത്തിൽ ബാക്കിയാവാത്ത വണ്ണം നിശേഷം വ്യതിചലിച്ചു പോയി. എന്നാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് വ്യതിചലിച്ചു പോകും, പക്ഷേ മറ്റു സമുദായങ്ങളെ പോലെ ആരും ബാക്കിയാകാത്തൊരവസ്ഥ ഈ സമുദായത്തിൽ ഉണ്ടാവില്ല. ഒരു ചെറിയ വിഭാഗം റസൂൽ കൊണ്ടുവന്ന ദീനിൽ ഉറച്ചു നിൽക്കുന്നവരായി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ലാ തസാലു തായിഫത്തിൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഫതായിതി അംറുല്ലാഹി വഹും അലാ ദാലിക. എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം സത്യത്തിന്റെ മേൽ വിജയിച്ചുകൊണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ഇരിക്കുക തന്നെ ചെയ്യും. അവരെ ഉപദ്രവിക്കുന്നവർക്കോ അവരെ കൈയൊഴിച്ചവർക്കോ അവരെ എതിർക്കുന്നവർക്കോ അവരെ യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഖിയാമത്ത് നാൾ വരുന്നതുവരെയും അതായിരിക്കും സ്ഥിതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സഹായത്താൽ ആദർശപരമായ വിജയം നേടിക്കൊണ്ട് ഒരു ചെറിയ വിഭാഗം ഈ സമുദായത്തിൽ ഉണ്ടാകും. അവർ ചെറിയ വിഭാഗം എന്ന് റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉനാസു സാലിഹൂന ഫീ ഉനാസി സൂഇൻ കതീർ, വൃത്തികെട്ട ഒരുപാട് മനുഷ്യന്മാർക്കിടയിൽ കുറച്ച് നല്ല മനുഷ്യന്മാർ. റസൂൽ പറയാണ് മൻ യഅസീഹിം അക്തർ മിമ്മ യുതീഉഹും, അവരനുസരിക്കുന്നവരും അവർ പറഞ്ഞത് കേൾക്കുന്നവരും കുറവായിരിക്കും, അവരെ എതിർക്കുന്നവരും ധിക്കരിക്കുന്നവരുമായിരിക്കും മഹാഭൂരിപക്ഷവും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗമാണ് യഥാർത്ഥത്തിൽ നമ്മൾ, ആ വിഭാഗമാകാനാണ് നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തായിഫത്തുൽ മൻസൂറ, അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്ന വിഭാഗം, സ്വർഗത്തിൽ പോകുന്ന അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട വിഭാഗം, അൽ ജമാഅ, ആ പ്രത്യേക സംഘം എന്നൊക്കെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ആ വിഭാഗമാണ് നമ്മൾ. നമ്മുടെ മാതൃക സലഫുകളാണ്. ആരാണ് സലഫുകൾ? ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറ. റസൂൽ പറയാണ് സഹാബത്തിന്റെ തലമുറയാണ് ഏറ്റവും ഉത്തമ തലമുറ. പിന്നെ അതിനടുത്ത താബിയുകൾ, പിന്നെ അതിനടുത്ത താബിയുത്താബിയുകൾ. ഈ മൂന്ന് തലമുറയ്ക്ക് ശേഷം മുസ്ലിം സമുദായത്തിന് ക്വാളിറ്റി കുറഞ്ഞ കുറെ ആളുകൾ രംഗത്ത് വരുമെന്നും അവർ സമുദായത്തെ വഴിതെറ്റിക്കുമെന്നും ഒക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഭാഗത്തെ കുറിച്ച്, ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ വിഭാഗം? പൂർവകാല പണ്ഡിതന്മാർ തന്നെ പറഞ്ഞ അവർ അഹ്ലുൽ ഹദീസാണ്. ഹദീസുകളെ മുറുകെ പിടിക്കുന്ന, മദ്ഹബുകൾക്കും കക്ഷിത്വങ്ങൾക്കും ഒക്കെ അതീതമായി റസൂലുള്ളാഹിന്റെ ഹദീസിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും അവർ. താബിഉ താബിഈകളുടെ പ്രതാപിയായി വന്ന ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഹിജ്റ 181 മരിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ് ഹും ഇൻദി അസ്ഹാബുൽ ഹദീസ്, അവർ എന്റെ അടുക്കൽ ഈ വിഭാഗം ഹദീസിന്റെ ആളുകളാണ്, മദ്ഹബിന്റെ ആളുകളല്ല. وقال البخاري قال علي بن المديني علي بن المديني എന്ന് പറഞ്ഞ ഹിജ്റ 234 ൽ മരിച്ച ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അദ്ദേഹം. ഇമാം ബുഖാരി ഉദ്ധരിക്കാണ് ഉം അസ്ഹാബുൽ ഹദീസ്, ഈ രക്ഷപ്പെട്ട വിഭാഗം ഹദീസിന്റെ ആളുകളാണ്, അഹ്ലുൽ ഹദീസാണ്. وقال احمد بن حنبل ان لم تكن هذه الطائفه المنصوره اصحاب الحديث فلا ادري من هم. ഇമാമു സുന്ന എന്നറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഈ അള്ളാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ട് ഖിയാമം വരെ നിലനിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം എന്ന് പറഞ്ഞില്ലേ, അവർ ഹദീസിന്റെ ആളുകളല്ലെങ്കിൽ മറ്റാരാണെന്ന് എനിക്കറിയുകയില്ല എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. അപ്പൊ സുഹൃത്തുക്കളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുറുകെ പിടിക്കുന്ന, സഹാബത്തിന്റെ കാൽപ്പാടുകളെ പിന്തുടരുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ് യഥാർത്ഥത്തിൽ ആ രക്ഷപ്പെട്ട കക്ഷി. ആ രക്ഷപ്പെട്ട കക്ഷിയുടെ പിന്തുണക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഹദീസുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സ്വീകരിക്കണം, സർവാത്മന അംഗീകരിക്കണം. നമ്മുടെ താല്പര്യങ്ങൾക്കോ ആളുകളെ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ വേണ്ടി ഹദീസുകളെ മാറ്റിവെക്കാൻ ഒരിക്കലും നമുക്ക് പറ്റുകയില്ല. എന്തൊരു തർക്ക പ്രശ്നമുണ്ടായാലും അതിനെ പ്രമാണങ്ങളിലേക്ക് മടക്കുക എന്നതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് രീതി. فَإِن تَنَازَعْتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ആ കാര്യത്തെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. എന്നിട്ട് ഖുർആൻ പറയാണ് ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിനും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ലാലിക ഖൈറും വഅഹ്സനു തഅ്വീല, അതാണ് ഏറ്റവും ഉത്തമവും നല്ല പര്യവസാനമുള്ളതും. അപ്പൊ അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും മതപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ
അവിടെ ആളുകൾ എത്ര നമ്മൾ അംഗീകരിക്കാണ്ട്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതിന് എതിരാണോ? ഇതൊക്കെ ആലോചിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസിനെ മാറ്റിവെച്ചിട്ട് നമ്മളെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയല്ല വേണ്ടത്. റസൂലിന്റെ ഹദീസിൽ എന്താ ഉള്ളത്? പരിശുദ്ധ ഖുർആനിൽ എന്താ ഉള്ളത്? അത് സർവാത്മനാ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത്. തർക്ക പ്രശ്നങ്ങളെ പ്രമാണങ്ങളിലേക്ക് മടക്കുക മാത്രമല്ല, പ്രമാണങ്ങളിൽ ഒരു കാര്യം വന്നാൽ അത് സസന്തോഷം സ്വീകരിക്കുകയും വേണം. അതാണ് ഫലാവ റബ്ബിക്കലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ മുഹമ്മദ് നബിയെ നിങ്ങൾ അവർ വിധികർത്താവായി സ്വീകരിക്കണം. പിന്നെ നിങ്ങൾ നൽകുന്ന വിധിയിൽ അവരുടെ മനസ്സിൽ യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായും അവർ നിങ്ങൾക്ക് സമ്മതിച്ചു തരണം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ ഒരു തീർപ്പ് പറഞ്ഞാൽ ആ തീർപ്പ് നമ്മൾ സർവാത്മന അംഗീകരിക്കണം. മാനസികമായ വിശാലതയോടുകൂടി അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം സുഹൃത്തുക്കളെ. കാരണം എന്താണ്? റസൂലുള്ളാന്റെ വാക്കിൽ മാത്രമേ അബദ്ധങ്ങൾ ഇല്ലാതിരിക്കുകയുള്ളൂ, മറ്റാരുടെ വാക്കിലും അബദ്ധങ്ങൾ ഉണ്ടാകും. കുല്ലു ബനീ ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. ആദമിന്റെ മക്കൾ മുഴുവൻ അബദ്ധം സംഭവിക്കുന്നവരാണ്. അബദ്ധം സംഭവിക്കുന്നതിൽ ഏറ്റവും ഉത്തമന്മാർ തൗബ ചെയ്യുന്നവരാണ്. എന്നാൽ ആദമിന്റെ മക്കളിൽപ്പെട്ട അമ്പിയാക്കളെ അള്ളാഹു പ്രത്യേകം സംരക്ഷിച്ചിരിക്കുകയാണ്. പാപം അല്ലെങ്കിൽ കുറ്റം എന്ന് പറയുന്ന സംഗതികളിൽ അമ്പിയാക്കൾ അകപ്പെടുകയില്ല. അതുകൊണ്ട് അമ്പിയാക്കൾ മാത്രമാണ് മഅസൂമുകൾ, കുറ്റം തെറ്റുപറ്റാത്തവർ. അതുകൊണ്ട് അവരെ വാക്ക് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരെ വാക്കിലൊക്കെ തള്ളേണ്ടതുമുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിന്റെ ഖബറിനെ ചൂണ്ടി പറഞ്ഞത് ഈ എല്ലാവരുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും ഈ ഖബറിലുള്ള റസൂലിന്റേതൊഴികെ എന്ന ഇമാം മാലിക്കിന്റെ പ്രസിദ്ധമായ വാക്യം നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ എല്ലാ വിഭാഗം ആളുകളും പ്രമാണങ്ങളെ എണ്ണുമ്പോൾ നാല് പ്രമാണം അംഗീകരിക്കും: പരിശുദ്ധ ഖുർആൻ, സഹീഹായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാ, അതുപോലെ വ്യക്തമായ ഖിയാസ്. വാദപ്രതിവാദങ്ങളിലൊക്കെ രണ്ടു കൂട്ടരും എഴുതി ഒപ്പിട്ട് കെടുക്കുകയാണ് ഈ നാല് പ്രമാണങ്ങളെ നമ്മൾ അംഗീകരിക്കുമെന്ന്. പക്ഷേ പ്രമാണങ്ങളുടെ കാര്യത്തിലല്ല, പ്രമാണങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിലാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഖുർആൻ അങ്ങോട്ട് ഓതുക എന്നൊരു സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുക. കണ്ടോ, ഖുർആനിന് ഖുർആൻ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി ഇറങ്ങിയത്, റസൂലാണ് വ്യാഖ്യാനിക്കേണ്ടത്. ചില ആളുകൾ ഹദീസ് കേൾക്കുമ്പോ ഹദീസല്ലേ, പിന്നെ എന്താ നിനക്ക് കേൾക്കേണ്ടത്? അതെ, ഹദീസല്ലേ, ഖുർആനല്ലല്ലോ. ഖുർആനും നിനക്ക് തള്ളേണ്ടി വരും, ഖുർആനും നിനക്ക് റസൂൽ കൊണ്ടുതന്നതാ? അല്ലല്ലോ, റസൂലിന് സഹാബികൾ കൊടുത്തു, സഹാബിന് താബിഈങ്ങൾ, അങ്ങനെ തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതാണ് ഈ ഖുർആൻ. അതിനും സംശയം ഉണ്ടാക്കിക്കൂടെ? യുക്തിവാദികൾ അതിനും സംശയം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഖുർആനും തള്ളിക്കളയാൻ തുടങ്ങും ഇവര്. അപ്പൊ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്. ഖുർആൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? ഖുർആന്റെ മറ്റ് ഭാഗങ്ങൾ ഒരായത്ത് ഇവിടെ പറഞ്ഞാൽ അതിന്റെ വിശദീകരണം വേറൊരു ഭാഗത്തുണ്ടാകും. ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ റസൂലുള്ളാഹി ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക. അതുമല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങിയ കാലത്ത് റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബികൾ ആ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ വ്യാഖ്യാനിക്കുക. അതും കാണുന്നില്ലെങ്കിൽ സഹാബികളുടെ തീരുമടിച്ച താബികളും അവന്റെ തീരുമടിച്ച താബിഉത്താബികളും എങ്ങനെ മനസ്സിലാക്കി? ഇങ്ങനെ പൂർവീക തലമുറ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക, അവർ ഓരോ വിഷയത്തെയും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാം. തെറ്റുപറ്റാതിരിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള മാർഗം സലഫുകളുടെ മാർഗമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ അത് പിൻപറ്റണം എന്ന് പറയുന്നത്. ആ മാർഗത്തെ പിന്തുടരുന്നവർക്കാണ് സലഫികൾ എന്ന് ഭാഷയിൽ പറയുന്നത്. സലഫിന്റെ മാതൃക, അതായത് സലഫ് എന്ന നല്ലവരായ മുൻഗാമികൾ, അവരുടെ മാർഗത്തെ പിൻപറ്റുന്നവർ എന്നാണ് അർത്ഥം. പിന്നെ ഇജ്മാഉം ഖിയാസും ഒന്നും സ്വതന്ത്ര പ്രമാണങ്ങളല്ല, അത് ഖുർആനിലും ഹദീസിലും ഉള്ളിലുള്ള പ്രമാണങ്ങൾ തന്നെയാണ്. ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കാലത്തെ ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ ഒരു ഏകാഭിപ്രായത്തിലെത്തിയാൽ അതിനാണ് ഇജ്മാ എന്ന് പറയുക. ഉദാഹരണമായിട്ട് അഞ്ചു നേരത്തെ നമസ്കാരം, അത് അഞ്ചു നേരം തന്നെയുള്ളൂ എന്ന് ഒരു കാലഘട്ടത്തിലെ മുഴുവൻ മുജ്തഹിദുകളായ ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാരും ഏകാഭിപ്രായത്തിലെത്തിയാൽ അത് ഖുർആനിലും ഹദീസിലുള്ള കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അതിനാണ് ഇജ്മാ എന്ന് പറയുക. അത് ഇജ്മാ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരപ്പെടണം. പിന്നെ ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത പല പുതിയ പ്രശ്നങ്ങളും പിന്നീട് മുസ്ലിം സമുദായം അഭിമുഖീകരിക്കും. കാരണം ഭൗതിക ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നത്തിന് എന്തുണ്ട് വിധി എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതിന് സമാനമായ പ്രശ്നങ്ങൾ, തത്തുല്യമായ പ്രശ്നങ്ങൾ റസൂലിന്റെ കാലത്തുണ്ടോ എന്ന് പരിശോധിക്കാം. എന്നിട്ട് അതിന് നബിയും സഹാബത്തും ബാധകമാക്കിയ വിധി ഇന്നത്തെ ഈ പുതിയ പ്രശ്നത്തിനും ബാധകമാക്കുക, അതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും സ്വതന്ത്ര പ്രമാണങ്ങളല്ല. അല്ലാതെ ഇജ്മാ ഒന്നാം പാളിയും ഇജ്മാ രണ്ടാം പാളിയും എന്നാണ് കിതാബൊന്നുമില്ല, അല്ലെങ്കിൽ ഖിയാസ് മൂന്നാം പാളിയും ഖിയാസ് പത്താം പാളിയും കിതാബൊന്നുമില്ല. ഇത് ഖുർആനിൽ നിന്നും ഹദീസിലും ഉൾപ്പെട്ട രണ്ടു പ്രമാണങ്ങളെ സമീപിക്കുന്ന രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്ന് പലരും റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ സ്ഥാനം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഹദീസ് വായിച്ചു കൊടുക്കുമ്പോ പറയാൻ, അതെ ഹദീസ് അല്ലേ, ഖുർആൻ ഉണ്ടെങ്കിൽ പറ, ഖുർആനിൽ എന്താണല്ലോ, ഖുർആനിൽ ഇല്ലാത്ത എന്തെല്ലാം വിഷയങ്ങളുണ്ട്, ഖുർആനിൽ എല്ലാ വിഷയവും പറഞ്ഞു പിന്നെ മുഹമ്മദ് നബി എന്തിനാ അയച്ചത്, മുഹമ്മദ് നബി ഒരു ഖുർആൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വായിച്ചോളി പഠിച്ചോളി എന്നിട്ട് പോയിരിക്കാണോ? മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു പോസ്റ്റ്മാന്റെ മാതിരി പോസ്റ്റ്മാൻ കത്തുണ്ടെന്ന് കൊണ്ടുവന്ന് പോയതാ? അല്ലല്ലോ, ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു വന്നിട്ടുണ്ട്. ആ വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് ഹദീസിൽ നിന്നാണ്. ബുഖാരി, മുസ്ലിം, തിർമിദി, ഇബ്നു മാജാ, അബൂ ദാവൂദ്, നസായി തുടങ്ങിയ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇസ്ലാമിന്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കുന്നത്. ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പകുതി അവൻ നിഷേധിച്ചു, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന് അവൻ നിഷേധിച്ചു എന്നാണ് അർത്ഥം. വല്യഹദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻതുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. കണ്ടോ, ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നവർ അവർക്ക് ആപത്ത് പിണയുന്നതിനെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കട്ടെ, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർ പേടിക്കട്ടെ എന്ന് സൂറത്ത് നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. മാത്രമല്ല, അല്ലാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് യാതൊരു തരത്തിലുള്ള മനോവിഷമവും കൂടാതെ അംഗീകരിച്ചാലേ മുഅ്മിനാകൂ എന്നുള്ളത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. സൂറത്ത് നൂറിൽ തന്നെ കാണാം, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. മുഅ്മിനീങ്ങളുടെ വാക്ക് ഇതുമാത്രമായിരിക്കണം, അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ, റസൂൽ അവർക്കിടയിൽ വിധി പറയാൻ വേണ്ടി വിളിച്ചാൽ, അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയൽ മാത്രമായിരിക്കണം മുഅ്മിനീങ്ങളുടെ വാക്ക്. സൂറത്തുൻ നൂറിൽ പറഞ്ഞവും പറയുകയാണ്, എന്നിട്ട് പറയാണ് ഉലൈകഹുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു ഇരുലോകത്തും വിജയിച്ചവർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് ഇസ്ലാമിക ശരീഅത്തിലുള്ള സ്ഥാനം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ സ്വീകരിക്കാതെ ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയൂല. ചില ആൾ ചോദിക്കുക, അഞ്ചു നേരത്തെ നിസ്കാരം ഖുർആനിലുണ്ടോ? അഞ്ചു നേരത്തെ നിസ്കാരം ഖുർആൻ, നിസ്കാരം തന്നെ ഖുർആനിലുണ്ടോ? നിസ്കരിക്കണം എന്നുള്ള കൽപ്പനയല്ലാതെ എങ്ങനെ നിസ്കരിക്കണം? എത്ര വഖ്ത് നിസ്കരിക്കണം? എത്ര റക്അത്താ മഗ്രിബ്? എത്ര റക്അത്താ ദുഹർ? ഖുർആനിലുണ്ടോ? അല്ല, ഖുർആനിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സകാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു, എത്രയാ കൊടുക്കേണ്ടത്? ആരൊക്കെയാ കൊടുക്കേണ്ടത്? സ്വർണത്തിന് എത്രയാ കൊടുക്കേണ്ടത്? നാണയത്തിന് എത്രയാ കൊടുക്കേണ്ടത്? കൃഷിക്ക് എത്രയാ കൊടുക്കേണ്ടത്? അത് ഖുർആനിലില്ല, അതെല്ലാം ഹദീസിലാണുള്ളത്. ഹദീസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന് അനുസരിക്കണമെന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ റസൂലിനനുസരിക്കണമെന്ന് പറയുന്നുണ്ട്. അള്ളാഹിനനുസരിക്കാന്ന് ഖുർആൻ അനുസരിക്കലാണ്. റസൂലിനനുസരിക്ക എന്ന് പറഞ്ഞാൽ റസൂൽ കൊണ്ടുവന്ന ഖുർആനും അതോടൊപ്പം റസൂലിന്റെ ഹദീസും അംഗീകരിക്കലാണ്. അല്ലാത്തവ മുഅ്മിനാവൂല. ആരെങ്കിലും റസൂൽ അനുസരിച്ചാൽ അവൻ അള്ളാഹിനെ അനുസരിച്ചു. കാരണം എന്താ? റസൂലിനെ നമ്മൾ അനുസരിക്കുന്നത് അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ്. റസൂലിനെ നിങ്ങൾ അനുസരിക്കണം എന്ന് അല്ലാഹു കൽപ്പിച്ചത് കൊണ്ടാണ് റസൂൽ നമ്മൾ അനുസരിക്കുന്നത്. അതുകൊണ്ട് റസൂലിനനുസരിക്കൽ ഫലത്തിൽ തത്വത്തിൽ അള്ളാഹുവിനെ അനുസരിക്കലാണ്. തറക്തു ഫീകും ശൈഐനി ലം തളിലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി ലം യതഫറഖാ ഹത്താ യരിദാ അലയൽ ഹൗദ്. ഞാൻ രണ്ടു കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്, അത് രണ്ടു മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. ഒന്ന് അല്ലാഹുവിന്റെ കിതാബും മറ്റൊന്ന് എന്റെ സുന്നത്തുമാണ് റസൂൽ പറയാണ്. അത് രണ്ടും ഒന്നൊന്നിനിൽ നിന്ന് വേർപെടുകയില്ല. നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ എന്റെ അടുക്കൽ വരുന്നതുവരെയും ഖുർആനും സുന്നത്തും തമ്മിൽ ഭിന്നതയുണ്ടാവുകയില്ല. അത് ഖുർആനെതിരല്ലേ എന്നൊക്കെ ചില ഹദീസുകളെ പറ്റി പറയും. ആ ഹദീസ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ദുർബലായിരിക്കും. സഹീഹായ ഹദീസ് ഒരിക്കലും ഖുർആനെതിരാവുകയില്ല. സഹീഹായ ഹദീസ് ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്കെതിരാവുകയില്ല. ശരിയായ അഖ്ല്, മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധി. ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു പുസ്തകമുണ്ട്, മുവാഫഖത്തു ശരീഹിൽ മഅഖൂൽ അലാ സഹീഹിൽ മൻഖൂൽ. കൃത്യമായി കുറ്റമറ്റ പരമ്പരയോടെ ഉദ്ധരിക്കപ്പെട്ട പ്രമാണങ്ങൾ മനുഷ്യന്റെ ശരിയായ ബുദ്ധിക്ക് യോജിക്കുകയല്ലാതെ എതിരുവരികയില്ല എന്നാണ് വാല്യങ്ങളുള്ള ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഖുർആനിനെതിരല്ലേ എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നുകയാണ്. അവർക്ക് ഖുർആനും അറിഞ്ഞൂടെ ഹദീസും അറിഞ്ഞൂടാ. ഹദീസുകൾ ഒരു കഷ്ണം പോലും വായിച്ചു നോക്കിയിട്ടില്ലാതെ ഹദീസിനെ തള്ളിക്കളയുന്ന പ്രവണതയാണ് സുഹൃത്തുക്കളെ ഇന്നുള്ളത്. ദീനിന് ആർക്കും എന്തും വിമർശിക്കാനുള്ള അവസ്ഥ. ഹദീസ് പഠിച്ചിട്ടുണ്ട്, ബുഖാരി കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. എന്ത് ബുഖാരി, ഒരൊറ്റ തട്ട. ഈ ഒരു പ്രവണത സുഹൃത്തുക്കളെ ശുദ്ധ കുഫറിലേക്കാണ് മുസ്ലിം സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാതെ നമുക്കൊരിക്കലും തന്നെ സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. റസൂലുള്ളാഹിന്റെ ഹദീസുകൾ പൂർണ്ണമായും അംഗീകരിക്കാതെ നമുക്കൊരിക്കലും തന്നെ പരലോകത്ത് വിജയിക്കാൻ സാധ്യമല്ല. ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹദീസൊക്കെ സ്വീകരിക്കും, ഖുർആനും ഹദീസുണ്ട്, പക്ഷേ ഹദീസ് സ്വീകരിക്കുന്നിടത്ത് ചില പുതിയ വ്യതിയാനങ്ങൾ, ആ വ്യതിയാനമാണ് ഞാൻ പറഞ്ഞത്, ബുദ്ധിക്ക് യോജിക്കാത്തതും അവനവന്റെ അഭിരുചിക്ക് പറ്റാത്തതുമൊക്കെ തള്ളിക്കളയുക എന്നത്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇങ്ങനെ തള്ളാൻ തുടങ്ങിയ പരിശുദ്ധ ഖുർആനും ഒരു തള്ളേണ്ടി വരും അല്ലേ. ഖുർആനിൽ എന്തെല്ലാം സംഭവങ്ങൾ ഒന്നാൾ പറഞ്ഞതിന് പുറമെ ഓരോ സംഭവം അലന്തര കൈഫ് പാലറബുക്കബിയ സഹാബിൽ ഫീൽ, ആനക്കാരുടെ കഥ അല്ലേ. കഴിവം ആക്രമിക്കാൻ വേണ്ടി രാജാവ് ആനപ്പടയുമായി വന്നപ്പോ കഴിവത്തിയിലേക്ക് അങ്ങ് എത്താതെ തന്നെ ആ ആനപ്പട അള്ളാഹു തുരത്തി വിടുകയാണ്. എങ്ങനെയാ തുരത്തി വിട്ടത്? അബാബിയിൽ പക്ഷികൾ കൊണ്ടുവന്ന് ചുടുകല്ലുകൾ എറിയുകയാണ്. ഏയ്, ആനനെ കല്ലെടുത്തെറിയേ, അതും പക്ഷികളെ എന്ന് പറഞ്ഞിട്ട് തള്ളൂലേ? കുറച്ചുകാലം കഴിഞ്ഞ അതും തള്ളാൻ തുടങ്ങും. തള്ളുന്നവര് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും സംഭവം. മുസ്ലിം സമുദായത്തിൽ പറന്നു വളർന്ന ഒരാൾക്കും അതറിയാതിരിക്കില്ല, കുറച്ചെങ്കിലും അതിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് അവിടുന്ന് ഒരു മാസം വഴി ദൂരമുള്ള, ഒരു മാസം അങ്ങോട്ടും ഒരു മാസം ഇങ്ങോട്ടും പറയാൻ, രണ്ടു മാസം വഴി ദൂരാണ് അവിടെ പോയി തിരിച്ചു വരാൻ. അങ്ങനെയുള്ള ശാമിൽ, ശാം പ്രദേശത്തിൽപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അക്സയിലേക്ക് ഒരു രാത്രി അള്ളാഹു സുബ്ഹാനഹു തആല നബിയെ കൊണ്ടുപോയി. അവിടെ നിന്ന് ഏഴാകാശവും കടന്ന് സിദ്റത്തുൽ മുന്തഹ പോയി തിരിച്ചു വന്നു. നേരം വെളുത്തപ്പോ രാത്രി മക്ക തന്നെ ഉണ്ട് റസൂലേ. അല്ലേ, ഇത് മുസ്ലാമിക സമുദായത്തിൽ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രാപ്രയാണം എന്നാണ് അർത്ഥം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. കണ്ടോ, സൂറത്തുൽ ഇസ്റാഇന്റെ തുടക്കം തന്നെ അതാണ്. തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച അല്ലാഹു പരിശുദ്ധനത്തിന് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സ വരെ ഒരു രാത്രി കൊണ്ടവൻ രാപ്രയാണം ചെയ്യിച്ചു എന്ന് മാത്രമല്ല, എന്തിനാണ് കൊണ്ടുപോയത്? ലുനുരിയഹു മിന്നായാത് അല്ലത്തി ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സക്ക് ചുറ്റും നാം അനുഗ്രഹം ചെയ്തിട്ടുള്ള പ്രദേശങ്ങളാണ്. ലുനുരിയഹു, നാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, മിന്നായാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത്, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അവ ഇസ്രായേലിനെ കുറിച്ച് അവിടെ പറയാണ്. പക്ഷെ അവിടെ എന്തൊക്കെ സംഭവിച്ചു അത് വിശദാംശങ്ങൾ ഉള്ളത് ഹദീസിലാണ്. എന്നിട്ട് മസ്ജിദുൽ അഖ്സയിൽ കയറി അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിച്ചു, അമ്പിയാക്കൾക്ക് ഇമാം നിന്നതൊക്കെ കാണാം. പിന്നെ അവിടെ നിന്ന് ഏഴാകാശത്തേക്കും പോയി. ആ ആകാശാരോഹണത്തെ കുറിച്ചാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഇസ്റാഉം മിഅ്റാജും വിശ്വസിക്കാത്തവ മുഅ്മിനല്ല. പക്ഷേ അവിടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലോ, ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കോ? പരിശുദ്ധ ഖുർആൻ തന്നെ അവർക്ക് തള്ളേണ്ടി വരും. ഒരു മാസം വൈദൂരമുള്ള ശാമിലിക്ക് ഒരു രാത്രി കൊണ്ട് പോവുക, അതന്നെയാ പോയതെങ്ങനെയാ? പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാ സംഭവിച്ചത്? അന്ന് രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ മേൽക്കൂല തുറന്നുകൊണ്ട് ജിബ്രീൽ അതാ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹിന്റെ നെഞ്ചകം പിളർത്തുകയാണ്. ഒരു ഓപ്പറേഷൻ കണ്ടോ, നെഞ്ചകം പിളർത്തിയിട്ട് സംസം വെള്ളം കൊണ്ട് നെഞ്ച് കഴുകുന്നു. കഴുകിയിട്ട് ഒരു സ്വർണ തളികയിൽ ഈമാനും അതുപോലെ തന്നെ ഹിക്മത്തും വിജ്ഞാനവും കൊണ്ടുവരുന്നു. എന്നിട്ട് അത് ആ ഹൃദയത്തിലേക്ക് നടക്കുന്നു, ആ ഹൃദയം അടച്ചു വെക്കുന്നു. എന്നിട്ട് നബിയുടെ കൈ പിടിച്ച് ജിബ്രീൽ ഉയർന്നു പോകുന്നു. ഇത് സഹീഹായ ഹദീസിൽ അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതൊക്കെ എങ്ങനെ വിശ്വസിക്കുക? ജിബ്രീൽ വന്നിട്ട് നെഞ്ച് പൊളിക്കേ, എന്നിട്ട് സംസം വെള്ളം കൊണ്ട് അത് കഴുകേ, എന്നിട്ട് അതിന് ഈമാനും ഈമാനിക്കുമ്പോ എന്താ വല്ല സാധനങ്കളും നടക്കണമായിരുന്നു, നടക്കാൻ പറ്റിയതാ, തലയണ്ട ഉറക്കി നടക്കണ മാതിരി എന്നൊക്കെ പറയുമടാ യുക്തിവാദി. നീ യുക്തിവാദം കൊണ്ടുവന്ന അതൊക്കെ പറയും. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് അത് അങ്ങനെ സംഭവിച്ചു എന്ന് മുസ്ലിമീങ്ങൾ മുത്തവാത്തിറായി വന്ന ഹദീസുകൾ അംഗീകരിക്കുന്നവരാ. അനേകം അനേകം പരമ്പരയിലൂടെ ആർക്കും ആർക്കും നിഷേധിക്കാൻ സാധിക്കാതെ മുസ്ലിം സമുദായത്തിൽ ഒരാളും നിഷേധിക്കാത്ത സംഭവമാണ് ഇസ്രായിന്റെ സംഭവം. എന്നിട്ടോ അത് കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബുറാഖ് എന്നൊരു വാഹനം കൊണ്ടുവരുന്നു. ആ നബി എങ്ങനെയാ പോകുന്നത്? പ്ലെയിനിനേക്കാൾ സ്പീഡ് പോകുന്ന ബുറാഖിന്റെ ഭർത്താവാണത്. ബുറാഖ് എന്ന് പറഞ്ഞാൽ ഹദീസിൽ തന്നെ കാണാ, ദാബത്തുൻ നബിയല്ല ഫൗഖൽ ഹിമാർ, കൈതയേക്കാൾ കുറച്ച് വലിപ്പമുള്ള ഒരു മൃഗം. എന്നാ ദൂനൽ ബഗലി, കോവർ കൈതന്റെ അത്രന്റെ വലിപ്പമല്ല. അതിന്റെ പുറത്തിരുന്നിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പോകുന്നത്. അതിനെ കുറിച്ച് പറയുന്നത്, അതിന്റെ കണ്ണെത്തുന്നിടത്ത് കാല് വെക്കുന്ന, കണ്ണെത്ര ദൂരെത്തും അപ്പോഴത്തെ കാല അവിടെ എത്തി, അപ്പൊ അവിടെ കണ്ടെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലെയിന് പോണേക്കാൾ സ്പീഡിലാവണേ അല്ലേ. പ്ലെയിന് ഇപ്പൊ 1000 കിലോമീറ്റർ വേഗത്തിൽ, 1200 കിലോമീറ്റർ, 1500 കിലോമീറ്റർ ഒക്കെ വേണം, അത്ര സ്പീഡിലാ പോണത്. നമ്മളോ ഇന്നത്തെ ആധുനിക ശാസ്ത്ര പ്രകാരം അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഒരു വാഹനത്തിന്റെയും പുറമെ ഒരു കവറിങ് ഇപ്പൊ പ്ലെയിനിൽ ഒരു തിരി വായു പോലും ഉള്ളിൽ കിടക്കില്ല. എന്തോ വായു കിടന്നാൽ പോകാൻ കഴിയും നമുക്ക്? ഈ ഇത്രയും സ്പീഡിൽ പോയ കാല് കത്തിപ്പോകുന്ന പറയുന്നത്. അന്തരീക്ഷത്തിൽ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലത ഈ പ്രകൃതി നിയമങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ബുറാഖ് എന്ന വാഹനത്തിൽ ജിബ്രീലിന്റെ കൂടെ ഒരു മാസം വഴിദൂരത്തേക്ക് ചുമന്നിച്ച് അവിടെ പോയി ഇറങ്ങുന്നു. ചെന്നിട്ട് ബുറാഖ് എന്ന വാഹനത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു വളയത്തിൽ അമ്പിയാക്കളൊക്കെ അവരെ മൃഗങ്ങളെ കെട്ടുന്നത് വളയത്തുമായി ബന്ധിച്ചിട്ട് ആ മസ്ജിദുൽ അഖ്സയെ കയറിയിട്ട് രണ്ടരക്കാലത്ത് തഹിയത്ത് നമസ്കരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല്. തഹിയത്ത് നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് ഒരു രണ്ട് മൂന്ന് പാത്രങ്ങൾ, ഒന്നിൽ പാല്, ഒന്നിൽ കള്ള്, മറ്റൊന്നിൽ തേന്, ഇത് മൂന്നും കൊണ്ടുവന്നു കൊടുക്കുകയാണ് റസൂൽ. ഏതാണ് തിരഞ്ഞെടുക്കാൻ നോക്കാൻ വേണ്ടി ഒരേപോലുള്ള പാത്രം. അല്ലാഹുവിന്റെ റസൂല് പാല് തിരഞ്ഞെടുക്കുന്നു, അത് കുടിക്കുന്നു. അസബത്തൽ ഫിത്ര, നിങ്ങൾ പ്രകൃതി മതത്തെ പ്രാപിച്ചിട്ടുണ്ട്. ഉദീതൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലേക്ക് താങ്കൾ നയിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെങ്ങാനും ആ കള്ള് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ സമുദായം പിഴച്ചു പോകുമായിരുന്നുവെന്ന് ജിബ്രീൽ അവിടെ വെച്ച് പറയുന്നു. എടോ യുക്തിവാദി, തനിക്ക് വിശ്വസിക്കാൻ കഴിയോ? വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോ, അല്ലെങ്കിൽ കാഫറേക്കോ? കാഫറേക്കോ, ശിറാവുന്ന് പുറത്തേക്കോ? അല്ലാന്റെ റസൂൽ പറഞ്ഞത് അവിടെ വെച്ചിട്ട് മസ്ജിദുൽ അഖ്സയിൽ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറെ നബിമാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഏ, മരിച്ചുപോയ നബിമാരോ? മരിച്ചുപോയ നബിമാർ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ അണി നിരത്തിയിട്ട് റസൂൽ അവർക്ക് ഇമാമായി നമസ്കരിക്കുകയാണ് കേട്ടോ. അവിടെയാണ് മറ്റേ ആയത്ത്, വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത യുബദൂ. ആ നബിമാരെയൊക്കെ കണ്ടപ്പോ അല്ലാഹു പറയുകയാണ്, നിനക്ക് മുമ്പ് നാം അയച്ച ഈ റസൂലുകളോടൊക്കെ ചോദിച്ചു നോക്ക്, പരമകാരുണികനായ അല്ലാഹുവിന് പുറമേ ആരാധിക്കപ്പെടുന്ന വല്ല ഇലാഹുകളെയും ആരാധ്യന്മാരെയും നാം നിശ്ചയിച്ചു കൊടുത്തിരുന്നോ എന്ന് മുഹമ്മദെ ചോദിച്ചു നോക്ക്. കണ്ടോ, മുഹമ്മദ് പറഞ്ഞു എനിക്ക് ചോദിക്കേണ്ടതില്ല, അവരൊക്കെ തൗഹീദാണ് കൊണ്ടുവന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ചോദിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാര്യം ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ ആയത്താപ്പ മരിച്ചോനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ചില ആൾ തെളിവാക്കുന്നത്, തലശ്ശേരി വെച്ചൊരു മുസ്ലിയാര് അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ എത്തിങ്ങാനി നടന്ന സംവാദത്തിൽ തെളിവ് ധരിച്ച അതാ. അയാൾ പറഞ്ഞിട്ട് അയാൾ ഉസ്താദന്മാര് പഠിപ്പിച്ചുകൊടുത്തതാ. രണ്ട് വ്യാഖ്യാനമാണ് ആയത്തിലുള്ളത്. ഒന്ന്, അമ്പിയാക്കളൊക്കെ പിന്നെ അണിനിരത്തി നമസ്കരിച്ചതിന് ശേഷം ചോദിക്കാൻ പറഞ്ഞതാണ്. മറ്റൊന്ന്, ഈ അമ്പിയാക്കളിൽ പലരുടെയും സമുദായങ്ങൾ, മൂസനബി അനുയായികളായ ജൂതന്മാര്, ഈസനബി അനുയായികളായ ക്രിസ്ത്യാനികൾ അവിടുണ്ട്, അവരോട് ചോദിച്ചു നോക്ക്, അവർക്ക് ആർക്കെങ്കിലും അള്ളാഹുവിന് പുറമെ വല്ല ആരാധ്യന്മാരെയും നിശ്ചയിച്ചു കൊടുത്തിരുന്നോ? ഈ രണ്ട് വ്യാഖ്യാനമാണ് ആയത്തിലുള്ളത്. അള്ളാഹു തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഇറക്കി ആയത്തിന് ശിർക്കിന് തെളിവാക്കുകയാണ്. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ, ആ അമ്പിയാക്കൾക്ക് ഇമാമായി നമസ്കരിച്ച് ഈ കള്ളും പാലുമൊക്കെ കൊണ്ടുവന്നു കൊടുത്ത് റസൂലുക്ക് പാല് തെരഞ്ഞെടുത്ത് പിന്നീട് മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ കയറിപ്പോകുന്ന വസ്തുനാഥ്, കോണി പോലെ ധാരാളം പടികളുള്ളത്, അതിലാണ് അള്ളാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് പോയത്. ചില ആളുകൾ വിചാരിക്കണം ആകാശത്ത് പോയതും ബുറാഖുമ്മലാണെന്നാ, അത് ഹദീസിലില്ല. ആകാശ ലോകത്തേക്ക് പോയത് മിഅ്റാജിലാണ്. ആ കോണിമക്കൂടി കയറി അങ്ങോട്ട് പോയത് എങ്ങനെയാത്? മനുഷ്യൻ എത്ര കിലോമീറ്റർ യാത്ര ചെയ്താലും ആകാശത്ത് എത്തുമോ? ഇല്ല. ഈ മനുഷ്യന്റെ എല്ലാതരം യന്ത്രങ്ങളും അതൊന്നും കടന്നു ചെല്ലാത്ത ലോകത്താണ് ആകാശ ലോകം. ഒന്നാമത്തെ ആകാശത്ത് ചെന്ന് അതിന്റെ വാതിൽ മുട്ടുകയാണ്. ആരാ മുട്ടുന്നത്? ജിബ്രീലാണ് മുട്ടുന്നത്. ആരാണ് മുട്ടുന്നത്? ഞാൻ ജിബ്രീലാണ്. ആരാണ് നിങ്ങളുടെ കൂടെ? മുഹമ്മദ് നബിയാണ്. ഓ, അദ്ദേഹം ഇങ്ങോട്ട് വിളിപ്പിക്കപ്പെട്ടുവോ? അതെ, വിളിപ്പിക്കപ്പെട്ടു. തുറന്നു കൊടുക്കുകയാണ് മലക്കുകൾ, അവരെ സ്നേഹത്തെ സ്വീകരിക്കുകയാണ്. അവിടെ വെച്ച് നബിമാരെ കാണുന്നു. ഒന്നാം ആകാശത്തിൽ വെച്ച് ആദൻ നബിയെ കാണുന്നു, സലാം പറയുന്നു. നോക്കണം, നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നിനക്ക് വിശ്വസിച്ചോ, അല്ലെങ്കിൽ കാഫറേക്കോ? ഒന്നാമത്തെ ആകാശത്തിൽ ആദം നബിയെ കാണുകയാണ്. അവിടുന്ന് ആ മലക്കുകൾ അടുത്ത ആകാശം വരെ റസൂലിനും ജിബ്രീലിനും അകമ്പടി പോകുന്നു. എന്നിട്ട് അടുത്ത ആകാശത്തിൽ ചെന്നിട്ട് തുറക്കാൻ ആവശ്യപ്പെടുന്നു. ആരാണെന്ന് ചോദിക്കും, ജിബ്രീലാണെന്ന് പറയും. ആരാണ് കൂടെ? മുഹമ്മദ് നബിയാണ്. ഓ, അദ്ദേഹം വിളിക്കപ്പെട്ടുവോ? അടുത്ത ആകാശം തുറന്നു കൊടുക്കുന്നു. ഇങ്ങനെ ഏഴു തട്ടുള്ള ആകാശം, ഏഴു തട്ടുള്ള ആകാശന്റെ ശാസ്ത്രം കൊണ്ട് തെളിയോ? തെളിയില്ല. ആകാശം താന്നെ ശാസ്ത്രത്തിന് തിന്നിട്ടില്ല. എന്നിട്ടല്ലേ ഖുർആൻ തറപ്പിച്ച് പറയുന്ന ഏഴാകാശം. ഏഴാകാശം കൊണ്ട് ഓരോ ആകാശത്തിൽ വെച്ചും ഓരോ നബിമാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ഒന്നാമത്തേതിൽ ഈസാ നബിയെ കണ്ടെങ്കിൽ രണ്ടാമത്തേതിൽ ഈസാ നബിയെ, അല്ല, ഒന്നാമത്തിൽ ആദൻ നബിയെ, രണ്ടാമത്തേതിൽ ഈസാ നബിയെയും യഹ്യ നബിയെയും കാണുന്നു. മൂന്നാമത്തേതിൽ യൂസുഫ് നബിയെ കാണുന്നു. നാലാമത്തേതിൽ ഇദ്രീസ് നബിയെ കാണുന്നു. അഞ്ചാമത്തേതിൽ ഹാറൂൻ നബിയെ കാണുന്നു. ആറാമത്തേതിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. ഏഴാമത്തേതിൽ ഇബ്രാഹിം നബിയെ കാണുന്നു. ഏഴാം ആകാശത്തിൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ആകാശലോകത്തെ കഅബ, വത്തൂർ വകിതാബിൻ മസ്തൂർ, അവിടെ വൽ ബൈത്തുൽ മഅ്മൂർ ഖുർആൻ പറഞ്ഞതാ. ആ ബൈത്തുൽ മഅ്മൂർ, ആ ബൈത്തുൽ മഅ്മൂറിനെ പറ്റി പറയുന്നത് 70,000 മലക്കുകൾ അതിൽ ഓരോ ദിവസവും കയറി ഇബാദത്ത് എടുക്കുന്നു. അവർ കയറി തിരിച്ചു പോയാൽ പിന്നെ അവരതിലേക്ക് വരൂല, എന്നാ ഒരിക്കൽ കയറിയോ പിന്നെ കയറൂല. ഹൗ, അപ്പൊ എത്രായിരം മലക്ക് വേണം? കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിക്കുക, ഓരോ മനുഷ്യന്റെ കൂടി ഓരോ ജിന്നും ഓരോ മനുഷ്യന്റെ കൂടി ഓരോ മലക്കും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ എത്രായിരം ജിന്നു വേണ്ടി ഉസ്താദേ? അള്ളാഹ്ക്ക് വല്ല പണിയുണ്ടോ? അത് മലക്കുകൾ എന്നൊക്കെ നമ്മക്കറിയോ? ഇതൊക്കെ നമ്മളെ ബുദ്ധിക്ക് ബുദ്ധി കൊണ്ട് തെരഞ്ഞെടുക്കാൻ പറ്റിയ കാര്യം. അത് ബൈത്തുൽ മഅ്മൂറിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ് ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി. അവരോടൊക്കെ സലാം പറയുന്നു, അന്വേഷണം നടത്തുന്നു. അങ്ങനെ ഏഴാം ആകാശത്തിന്റെയും അപ്പുറം കടന്നു, അവിടെയും കടന്ന് സ്വർഗത്തിനടുത്ത സിദ്റത്തുൽ മുന്തഹ എന്ന മരത്തിനടുത്ത് അല്ലാഹുവിന്റെ റസൂൽ എത്തുകയാണ്. സിദ്റത്തുൽ മുന്തഹ, എലന്ത മരം. എന്ത് എലന്ത? അതൊക്കെ പരലോകത്തെ മരാടോ? ഇവിടുത്തെ മരത്തിനൊന്നതിന് യാതൊരു ഒരു വാക്കുകൊണ്ടല്ലാതെ സാമ്യം ഉണ്ടാവില്ല. അതിന്റെ കൊലകൾ ഹജറിലുള്ള വലിയ തോൽപാത്രത്തെ പോലെയുണ്ട്. അതിന്റെ ഇലകൾ ആനച്ചവി പോലെ വലുതാണ്. അതിനെ പലക്കുകൾ ആവരണം ചെയ്തിരിക്കുന്നു, എന്തൊക്കെയോ വർണ്ണങ്ങൾ ആവരണം ചെയ്തിരിക്കുന്നു. എന്താണ് എനിക്കറിയുകയില്ല എന്നാണ് അല്ലാഹുവിൻ റസൂല് പറഞ്ഞു. അതിന്റെ അടുത്താണ് സ്വർഗം. അതൊക്കെ ഖുർആനിലുണ്ട്. ആ ഇസ്രായിനെ പറ്റി സൂറത്തുൽ ഇസ്രായിലത് പോലെ സൂറത്തുൽ നജ്മിൽ അല്ലാഹു ചോദിക്കുകയാണ്, അവിടെ വെച്ച് ആ ഏഴാകാശവും കടന്നിട്ട് സിദ്റത്തുൽ മുന്തഹയുടെ അടുത്ത് വെച്ച് ജിബ്രീലിന് അദ്ദേഹത്തിന്റെ സാക്ഷാൽ രൂപത്തിൽ റസൂല് കാണുക. എങ്ങനെയാ കാണുന്നത്? 600 ചിറകുകളോടുകൂടി. ആ മുമ്പ് കണ്ടിട്ട് ബോധം കെട്ട് വീണിട്ടുണ്ട്, നിങ്ങൾ കേട്ടിടണം. അതും ഖുർആനിലുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം കണ്ടതിനെ പറ്റി ഖുർആൻ ഇതിന്റെ തൊട്ടു മുമ്പ് സൂറത്തുൽ നജ്മിൽ പറയുന്നുണ്ട്. ഹദീസിലുണ്ട്, റസൂൽ ബോധം കെട്ട് ആദ്യം ഇറാഖ് ഗുഹയിൽ വന്നിട്ട് വഹ്യു എടുത്തു, പിന്നെ ഒരു വർത്താനമില്ല, ഒന്നും വിവരമില്ല. നബിക്ക് ജിബ്രീലിനെ കാണുന്ന വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഒരിക്കതാ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ആ ചക്രവാളം ആകെ നിറഞ്ഞ രൂപത്തിൽ ജിബ്രീൽ ഒരു പീഠത്തിൽ ഇരിക്കുന്നു. കണ്ടതും റസൂൽ മോഹാലസ്യപ്പെട്ടു വീണു. മനസ്സിലായില്ലേ? അതിനെ സംബന്ധിച്ച് പരാമർശം ഖുർആൻ പറയാണ്, അഫതുമാറൂനഹു അലാ മാ യറാ. അദ്ദേഹം കണ്ടതിനെ സംബന്ധിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? വലഖദ് റആഹു നസ്ലത അഖ്രാ, മറ്റൊരവസരത്തിലും ജിബ്രീലിനെ അള്ളാഹുവിന്റെ റസൂൽ കണ്ടിട്ടുണ്ട്. അതെവിടെ വെച്ചാണ്? ഇന്ദ സിദ്റത്തുൽ മുന്തഹ, സിദ്റത്തുൽ മുന്തഹ എന്ന മരത്തിനടുത്ത്. ഇന്ദഹ ജന്നത്തുൽ മഹ്വ, അതിനടുത്താണ് താമസത്തിന്റെ സ്വർഗമുള്ളത്. ഇത് ആ സിദ്റത്തിനെ ആവരണം ചെയ്യുന്നതെല്ലാം ആവരണം ചെയ്തിരിക്കുന്ന സന്ദർഭം. അല്ലാഹുവിന്റെ റസൂലിന്റെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല. വിരോധിക്കപ്പെട്ട എന്നിലേക്കും ഒന്നിലേക്കും റസൂലിന്റെ ദൃഷ്ടി കടന്നുപോയിട്ടും അക്രമിച്ച് കടന്നിട്ടുമില്ല. തന്റെ റബ്ബിന്റെ മഹത്തായ ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആ യാത്രയിൽ അല്ലാഹുവിന്റെ റസൂല് കണ്ടു. കണ്ടോ, അവിടെ വെച്ച് 50 വഖത്താ നിസ്കാരം നിർബന്ധാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പോരുമ്പോ റസൂൽ അള്ളാഹുവിന്റെ സംസാരം കേൾക്കുകയാണ്. മാത്രല്ല, അപ്പുറം കടന്നിട്ട് അള്ളാഹു കണക്കാക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന പേനകളുടെ കരകരാ ശബ്ദം കേൾക്കുന്ന ഒരു മണ്ഡലത്തിൽ ഞാൻ എത്തി എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്. നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വിശ്വസിക്കാതെ മാത്രം വേറൊന്നുമില്ല. 50 വഖത്ത് നിസ്കാരം നിർബന്ധാക്കിയത് കേട്ടപ്പം മൂസാ നബിയുടെ അടുത്ത് ഇങ്ങോട്ട് പോരുക, എന്തേ മുഹമ്മദ്, 50 വഖത്ത് നിസ്കാരം ഞങ്ങൾ മനസ്സിലാക്കിക്കോളി. അങ്ങനെ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂല് തിരിച്ചു പോന്നു. തിരിച്ചു പോന്ന് നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. അവിടെ നിന്നും മക്കയിലേക്ക് വന്നു. രാവിലെ എണീക്കുമ്പോ റസൂല് മക്ക തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഇത് കഴിഞ്ഞിട്ട് ഈ വിവരം അവിടുത്തെ ആളുകളോട് പറഞ്ഞപ്പോ ആളുകൾ അതിനെ പരിഹസിച്ചു. പരിഹസിച്ചു എന്ന് മാത്രമല്ല, അബൂജഹലും കൂട്ടരും അങ്ങേയറ്റം കളിയാക്കി. കളിയാക്കിയപ്പോൾ അബൂബക്കർ നബിയുടെ വലിയ കൂട്ടുകാരനാണല്ലോ, അബൂബക്കറെ നിന്റെ കൂട്ടുകാരപ്പോ ഒരു കൗതുക വാർത്തയും കൊണ്ടാ വന്നിട്ടുള്ളത്, ഒരു മാസം വേണം ഇവിടുന്ന് ശാമിലെത്താൻ, ഇങ്ങോട്ടൊരു മാസം, എന്നിട്ട് ഒറ്റ രാത്രി കൊണ്ട് അവനവിടെ പോയി വന്നത്രേ, അവിടുന്ന് ആകാശ ലോകത്ത് പോയത്രേ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് വെച്ചു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞു, എന്നാൽ ഞാൻ ഇതാ വിശ്വസിക്കുന്നു. കണ്ടോ, ഞാൻ ഇതാ വിശ്വസിക്കുന്നു. നബി പറഞ്ഞത് സത്യമാണ്. ഞാൻ അതിനേക്കാളും വലിയ കാര്യത്തിൽ റസൂലിനെ വിശ്വസിക്കുന്നുണ്ട്. അതേതാണ്? ആകാശലോകത്തുനിന്ന് നബിക്ക് വഹ്യ കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏഴാകാശത്തിനപ്പുറത്തുള്ള അല്ലാഹു, ആ അല്ലാഹു ജിബ്രീൽ മുഖേന നൽകുന്ന സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതിൽ വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സുഹൃത്തുക്കളെ ഇതൊരു വലിയ പരീക്ഷണമാണ്. ഞാൻ ഓതി വെച്ച സൂറത്ത് ഇസ്രായേൽ ആയത്ത് എന്താറിയോ, വമാ ജഅൽന റുയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൽ ലിന്നാസ് വശജറതൽ മൽഊനത ഫിൽ ഖുർആൻ. നിനക്ക് നാം കാണിച്ചു തന്ന ആ കാഴ്ചകളെല്ലാം മുസ്ലിം മനുഷ്യർക്കൊരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണ് നാം. ആണോ ഇത് വിശ്വസിക്കുവോ വിശ്വസിക്കൂലേ എന്നൊരു പരീക്ഷണമാണ്. നിനക്ക് നാം കാണിച്ചെന്ന ഇസ്രായേലും മീറാജുമുള്ള കാഴ്ചകളൊക്കെ മനുഷ്യർക്കൊരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. മാത്രമല്ല വശജറത്തൽ മൽഊനത ഫിൽ ഖുർആൻ, ഖുർആനിലെ ശപിക്കപ്പെട്ട ഒരു മരവും പരീക്ഷണമാക്കിയിരിക്കുകയാണ്. ഏതാ ഖുർആനിലെ ശപിക്കപ്പെട്ട മരം? നരകത്തിൽ ഒരു മരമുണ്ട്, അത് ഖുർആൻ പറഞ്ഞിട്ട് ഇന്ന ശജറത സഖൂം തആമുൽ അസീം. സഖൂം എന്ന മരം അത് പാപികൾക്കുള്ള ഭക്ഷണമാണ്. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗല്ലിൽ ഹമീം, അത് തിന്നാൽ തിളച്ച വെള്ളം തിളക്കുന്നത് പോലെ വയറ്റിൽ കടന്ന് തിളക്കും. ആ പാപിയെ പിടിക്കുക, അവനെ നരകത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചഴക്കുക. തളച്ച വെള്ളത്തിന്റെ ശിക്ഷയിൽ നിന്നും അവന്റെ തലമണ്ടയിലൂടെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. നീ വലിയ മാന്യനും വലിയ ബുദ്ധിജീവിയും വലിയ പ്രതാപിയും ഒക്കെ ആയിരുന്നല്ലോ. നിങ്ങൾ ഏതൊന്നിനെ തംച്ച് സംശയിച്ചു കൊണ്ടിരുന്നോ അതാണ് ഇത്. അപ്പൊ നരകത്തിൽ പാപിയുടെ ഭക്ഷണമാണ് സഖൂം എന്ന വൃക്ഷം. ആ വൃക്ഷത്തിന്റെ കായ നരകവാസികൾ തിന്നാല് അത് വയറ്റിൽ കടന്ന് തളച്ചുകൊണ്ടേ ഇരിക്കും എന്ന് ഖുർആൻ പറയുകയാണ്. ആ മരത്തെ കുറിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അദാലിക ഖൈറുൻ നുസുലം അം ശജറത്തു സഖൂം ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽലാലിമീൻ ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം. സ്വർഗവാസികൾക്കുള്ള ഗുണങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, അതാണോ സൽക്കാരത്തിൽ നല്ലത്? അതല്ല സഖൂം വൃക്ഷമോ? അതിനെ നാം അക്രമികൾക്കുള്ള ഒരു പരീക്ഷണമാക്കിയിരിക്കുകയാണ്. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, കണ്ടോ അത് നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു മരമാണ്. ആളിക്കത്തുന്ന തീയിലും മരം മുളക്കുമല്ലോ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലടോ. ലേ ആരാ ചോദിച്ചത്? അബൂജഹലാണ് ചോദിച്ചത്. ഇന്ന് ചോദിക്കുന്നത് അബൂബക്കറും മഹ്മദും ഒക്കെയാണ്. അന്ന് അബൂജഹലാ ചോദിച്ചു, എന്ത് ആളിക്കത്തുന്ന തീയിൽ ഇന്ന് മരം മുളക്കേ? നിങ്ങൾ തന്നെ പറയുന്നത് കല്ലുകൂടി കരിഞ്ഞുകൊണ്ട് തീയാണ് അവിടെ, ഇവിടുത്തെ തീ ദൈവതെറ്റിയാണ്, അവിടുന്നുണ്ടോ മരം മുളക്കണ്? അതാ അതാണ് ഈ മരത്തെ അക്രമികൾക്ക് നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് വസ്തു ഏത് വിധേനയും മുളപ്പിക്കാൻ അള്ളാക്കുകയും നരകത്തിലും സ്വർഗത്തിലൊക്കെ നാമം മാത്രമായി ബന്ധം മാത്രമേ ദുനിയാവിലെ സാധനങ്ങളായിട്ടുണ്ടാകുള്ളൂ. അത് മനുഷ്യൻ വിശ്വസിക്കുവോ വിശ്വസിക്കൂലേ? ഗൈബിയായ കാര്യങ്ങൾ അംഗീകരിക്കുവോ അംഗീകരിക്കൂലേ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈമാൻ ഉണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മള് ബുദ്ധിക്ക് യോജിച്ചത് മാത്രം എടുക്കാൻ വിചാരിച്ചാൽ നമുക്കൊരിക്കലും മുസ്ലിമാകാൻ കഴിയൂല. നരകത്തിൽ നിന്ന് മുളച്ചു വരുന്ന ആ തീയ മരത്തെ കുറിച്ച് പറയുന്നത് അതിന്റെ തലകൾ പിശാചിന്റെ തലകൾ പോലിരിക്കും. എങ്ങനെ പിശാചിന്റെ തല? നമ്മൾ കണ്ടില്ല. അങ്ങനെ വിശ്വസിക്കുക, പിശാചിന്റെ തലകൾ വികൃത രൂപമായിരിക്കും എന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ളൂ. അങ്ങനത്തെ ഒരു മരം, ആ മരം തീയിലാണ് മുളക്കുന്നത്. അപ്പൊ അത് പരീക്ഷണമാക്കി എന്ന് ഖുർആൻ പറയാണ്. കാരണം എന്താ, ചില ആളുകൾ നിഷേധിക്കും, ബുദ്ധിക്ക് യോജിക്കണില്ല അത് പറയും. ചില ഉൾക്കൊള്ള എന്തിനധികം ചില റിവായത്തുകളിൽ കാണുന്നത് റസൂലിന്റെ ഇസ്രാ മീറാജ് കഴിഞ്ഞ് വന്നപ്പോ പുതുതായിട്ട് മുസ്ലിങ്ങളാ ചിലരും കൂടി ഇസ്ലാം എന്ന് പുറത്തുപോയി. എന്തൊക്കെയായി പറയുന്നത് അല്ലേ? കിബില മാറിയപ്പോ എന്താ പറഞ്ഞത്? കിബില മാറിയപ്പോ ഇൻഷാല്ലാ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ഈമാൻ പരീക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ. അതുകൊണ്ട് നാം നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം എടുക്കാമെന്ന് തീരുമാനിച്ചാൽ ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. അതുകൊണ്ട് ഈ ബുദ്ധിക്ക് യോജിച്ചത് എടുക്കുമെന്ന വാദക്കാർ ഇസ്ലാമിൽ യുക്തിവാദം കുത്തിച്ചെലുത്താൻ ശ്രമിക്കുന്നവരാണ്. മുസ്ലിം സമുദായത്തിൽ കുഫറും നിഫാഖും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരെ നമ്മൾ കരുതിയിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ ശരിക്കും ഉൾക്കൊള്ളുന്ന, റസൂലുള്ളാഹിന്റെ ഹദീസുകളെ സഹാബത്തിന്റെ നടുക്രമങ്ങളെ ശരിക്കും ഉൾക്കൊള്ളുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ മുൻഗാമികളുടെ മാർഗം പിൻപറ്റുന്നവരുടെ കൂട്ടം നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.